കൊണ്ട് ആകാശവും ഭൂമിയും നിറച്ചിരിക്കുന്ന ലവനായ ദേവനുബ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണെന്ന് വിവരങ്ങൾ സ്തുതി. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാതിനെ അങ്ങ് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലത്തു നോക്കണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനി അങ്ങ് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലത്തു നോക്കണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനി അങ്ങ് പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തിനെയും പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലത്തു നോക്കണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഞങ്ങൾക്ക് സ്തുതി, സിസ്താവേ സ്തുതി, സ്ഥാപിലാടിയാരുടെ കരുണയെന്ന് മിക്ക രാജാവേ സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമപരിശുദ്ധപ്പെടണമേ, രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മ തരണമേ, ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവശ്യം നിങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നോട്ട് നിങ്ങളെ രക്ഷപ്പെടണമേ. അതുകൊണ്ട് നാല് രാജ്യം നിനക്കുള്ളാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവനെയാകുന്നു, നമ്മുടെ കർത്താവ് യേശുവിനെയും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവത്തിന്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളായ ദൈവമക്കളെ, ഇന്ന് ഈ ഒരു പ്രത്യേകമായ അവസരം ദൈവം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിരുനാമത്തിൽ അടുത്തു വന്ന എന്ന് ചിന്തിക്കുവാനായി പ്രാർത്ഥനയുടെ അനുഭവത്തെ കുറിച്ച്, എന്താണ് പ്രാർത്ഥന എന്നതിനെ കുറിച്ച് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ആത്മാർത്ഥമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തിയല്ലോ, ഞാൻ കുംഭോൺ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. ഞാൻ ആഴ്ച സംബന്ധിച്ച് ന്യൂയോർക്കിൽ വന്നതാണ്. ദൈവത്തിന്റെ അളവറ്റ കരുണയാലും കൃപയാലും ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തെ ആദ്യമേ സ്തുതിക്കുകയാണ്. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ശുദ്ധാമത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 26 അധ്യായത്തിന്റെ 40 വാക്യവും 41 വാക്യവും നാം പരിശോധിക്കുമ്പോൾ, കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഗെത്സെമനാ തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഒരു നാഴിക പോലും ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഒരു നാഴിക പോലും ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രധാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ. പ്രാർത്ഥന എപ്പോഴും നിരന്തരമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്ന പിതാക്കന്മാര് അവരുടെ ജീവിതങ്ങള് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ദൈവിക അനുഭവങ്ങളെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുമ്പോൾ, ഈ പിതാക്കന്മാരുടെ നടത്തിപ്പ്, ഇപ്പോൾ നമ്മളിന് വാങ്ങിപ്പോയ പരിശുദ്ധനായ ഗീവർഗീസ് മറിയുവാനിയോസ് തിരുമേനി, ദൈവത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ നിരന്തരമായ പ്രാർത്ഥന, ഇന്ന് തിരുമേനിയുടെ അവസാനം എഴുതിയ ഒരു പുസ്തകത്തിൽ പ്രത്യേകം വായിക്കുവാൻ കഴിഞ്ഞത്, പ്രിയലായി തോന്നുന്ന പ്രാർത്ഥന, കർത്താവ് ഈ പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന, അത് നിരന്തരമായി ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടതാണെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധനായ പെരുമല തിരുമേനി പറയുന്നത്, പ്രാർത്ഥന എന്നത് അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുവാനുള്ള താക്കോലാണ് എന്നാണ്. പ്രാർത്ഥിക്കാൻ പഠിക്കുക, എന്നാൽ ജീവിക്കാൻ പഠിക്കാം എന്ന് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിക്കുന്നവന് ജീവിക്കുവാൻ സാധിക്കും. ജീവിതത്തില് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട കാലഘട്ടത്തിൽ നിഗ്രഹരമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രേ എന്ന് പറഞ്ഞാൽ PRAY 4 അക്ഷരങ്ങൾ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന ആ പ്രത്യേകമായ ആ 4 അക്ഷരങ്ങൾ 4 വാക്കുകൾ ആയിട്ട് നാം രൂപാന്തരപ്പെടുത്തുമ്പോൾ പി എന്ന അക്ഷരം പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നു. പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ബന്ദിക്കൂസുകാരുടെ ഒരു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ന്യൂ ജനറേഷൻ ചർച്ചസ് മാത്രമേ ക്രൈസ്തലോട് നിർവഹിക്കാറുള്ളൂ എന്ന് നമുക്കൊരു ചിന്തയുണ്ട്. ക്രൈസ്തലോട് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ അതിന് ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമാണ് ആദ്യം പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ടത്. നാം എപ്പോഴും നമ്മുടെ ആരാധനയിൽ നിൻസ്തുതിയും ഹാലേലുയായും കർത്താവെ ഞാൻ നിർത്തരുതേ എന്ന് നാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിരന്തരമായി ഹാലേലുയ. രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം കോമ കഴിയുമ്പോൾ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു, ഹാലേലുയ 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 ദൈവമേ നിനക്ക് സ്തുതി, ഹാലേലുയ 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 ദൈവമേ നിനക്ക് സ്തുതി, ഹാലേലുയ 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 ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പരിശുദ്ധ മദ്ബഹായുടെ മറ തുറക്കുകയും പരിശുദ്ധ ത്രോണോസിൽ മെഴുകുതിരി കത്തി ആ വിളക്കിന്റെ അനുഭവം, ആ പ്രകാശത്തിന്റെ അനുഭവം നമ്മെ ദൈവ സാന്നിധ്യം വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പ്രാർത്ഥനയിൽ ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമാണ്. സ്തുതിയും സ്തോത്രവും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് വിശുദ്ധ കുർബാന സദറായിൽ നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവിടാതെ അർപ്പിക്കുവാൻ, ഇടവിടാതെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് പിശാചിനോട് ഒരുപാട് യുദ്ധമുണ്ട്. ആ യുദ്ധത്തെ ജയിക്കുവാന് ഇടവിടാതെയുള്ള പ്രാർത്ഥന, അതാണ് കർത്താവിന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയെ ലഭിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും, കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുക. നിരന്തരം നമ്മെ ഈ വിധത്തിലാക്കി ഇത്രയും ആയുസ് തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ എന്നും നമുക്ക് ഇടയായിത്തീരണം. ഒന്നാമത് പ്രാർത്ഥനയിൽ പ്രൈസ്തലോടെ ഉണ്ടാകണം, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ഉണ്ടാകണം. രണ്ടാമത്തെ അക്ഷരം ആറ് എന്ന അക്ഷരമാണ്. ആറ് എന്ന് പറയുമ്പോൾ റിപ്പൻഡൻസ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ അനുതാപം. നമ്മുടെ പ്രാർത്ഥനയിൽ അനുതാപവും കണ്ണുനീരും ഉണ്ടാകണം. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും രാവിലെയും വൈകിട്ടും ദൈവസന്നിധി സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിന് വലിയ കോട്ടമില്ലാതെ, വലിയ വാട്ടമില്ലാതെ, വലിയ പ്രതിസന്ധികളൊന്നും അഭിമുഖീകരിക്കാതെ ഈ ലോകത്ത് അനുഗ്രഹകരമായി ജീവിക്കുവാൻ കഴിയും. റിപ്പൻഡൻസ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള കണ്ണുനീരായിരിക്കണം, നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള കണ്ണുനീരായിരിക്കണം. പ്രിയമുള്ളവരെ, ലോകത്തിലെല്ലാവരും കുറവുള്ളവരാണ്. കർത്താവായ യേശുമിശിഹാവ് ഒഴികെ അബ്രഹാം നഖസ്തോനോ എന്ന് പറയുന്ന പിതാവ് അദ്ദേഹത്തിന്റെ കുർബാന തക്സയില് പറയുന്നു, കുർബാനയെ ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയിൽ പറയുന്നു, എന്റെ ദൈവമായ കർത്താവായ യേശുമിശിഹാവ് അവിടുന്നല്ലാതെ ഈ ലോകത്ത് പാപമില്ലാത്തവരായി മറ്റും ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കുറവുള്ളവരാണ്. ആ കുറവിനെ കുറിച്ച് ആദ്യം അംഗീകരിക്കുവാനുള്ള ഒരു അവബോധമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ, എന്റെ പാപങ്ങളെ ഓർത്താണ് ഞാൻ കരയേണ്ടത്. എന്റെ പാപങ്ങളെ ഓർത്ത് കരയുമ്പോഴാണ് ഞാൻ ഒരു യഥാർത്ഥ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. എന്റെ കർത്താവേ, ആത്മാർത്ഥമായി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എനിക്കിടയാകണമേ എന്നുള്ള ഒരു ആത്മാർത്ഥമായ ബോധ്യവും ഒരു നിറവും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയണം. അനുതാപത്തിന്റെ ആ കണ്ണുനീരിന്റെ അനുഭവത്തിൽ ഒരുപാട് പേര് മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. കർത്താവിന്റെ പിന്നിൽ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ, അവൾ പാപിനിയായ സ്ത്രീ ആയിരുന്നു. അവളെ കുറിച്ച് ആ ഭവനക്കാരന് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ കർത്താവിന്റെ കാലിന് കഴുകുവാൻ വെള്ളം കൊടുത്തില്ലെങ്കിൽ അവൾ അവളുടെ കണ്ണുനീർ കൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ കഴുകി അവളുടെ മുടി കൊണ്ട് അവന്റെ പാദങ്ങളെ തുടയ്ക്കുകയാണ്. അതാണ് അനുതാപത്തിന്റെ കണ്ണുനീരിന്റെ പ്രത്യേകത. പാപങ്ങൾ കഴുകപ്പെടുന്ന, പാപങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു അനുതാപം. ആ അനുതാപം പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മൂന്നാമത് ഈ പ്രേ എന്ന് പറയുന്ന ആ വാക്ക് സൂചിപ്പിക്കുന്നത് എ എന്ന അക്ഷരമാണ്. എ എന്ന് പറഞ്ഞാൽ ആസ്കിങ് എന്നാണ് പിതാക്കന്മാർ അതിനെ കുറിച്ച് പറയുന്നത്. ആസ്കിങ് യാചിക്കുക, യാചനയാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ പ്രാർത്ഥനയിൽ യാചന മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ യാചന മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നാൽ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് അനുതാപത്തിന്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് വേണം യാചിക്കുവാൻ. ആ യാചനയാണ് ദൈവം സ്വീകരിക്കുന്നത്. ആ യാചനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്. അപ്പോൾ മൂന്നാമത് ആസ്കിങ് ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതിനെ ദൈവത്തിനെ നിരത്തുവാൻ. യാചിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് നൽകാം, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, ഒട്ടിനും നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന് അരുളിച്ചത് ദൈവവും ആകെ. ഒരു ഒരു പൈതലിനെ പോലെ, ഒരു മകനെ പോലെ, ഒരു മകളെ പോലെ അപ്പന്റെ മുമ്പാകെ യാചിക്കുവാൻ, ആവശ്യങ്ങൾ ചോദിക്കുവാൻ, ആവശ്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ ഈ യാചന മാത്രമല്ല പ്രാർത്ഥന, ആ യാചന മാത്രമാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നത്. അതിനെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്, കാര്യങ്ങളൊക്കെ അടുക്കടുക്കായി പറഞ്ഞ് പ്രാർത്ഥന തീർക്കുന്നതല്ല, അതല്ല പ്രാർത്ഥനയുടെ അനുഭവം. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ യാചനയുണ്ട്, എന്നാൽ യാചന മാത്രമല്ല പ്രാർത്ഥന എന്നുള്ള കാര്യം നാം ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. അവസാനമായി കാണുന്ന അക്ഷരം വൈ എന്ന അക്ഷരമാണ്. വൈ എന്ന് പറഞ്ഞാൽ യീൽഡിങ് അല്ലെങ്കിൽ സമർപ്പണം എന്നാണ് അതിന്റെ അർത്ഥം. പൂർണ്ണമായ കീഴടങ്ങൽ, ദൈവസന്നിധിയിൽ കീഴടങ്ങുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ എല്ലാവിധമായ ദുർസ്വഭാവങ്ങളും ദുഷ്ടതകളും, നമ്മുടെ ചതിയും വ്യാജഭാവവും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിമത്വവും ഒക്കെ ദൈവസന്നിധിയിൽ കീഴടങ്ങി ആ പൂർണ്ണമായ സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ, അതാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാണ്. കർത്താവെ, ഞാനൊരു വട്ടപൂജ്യമാണ്, ഞാൻ ഒന്നുമില്ല. മോശ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോഴാണ് മോശയെ വലിയ നേതാവായി, യഹോവയായി ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെ ദൈവസന്നിധിയിൽ വട്ടപൂജ്യമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ദൈവത്തിന് കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ അവർക്കിടയായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, പരിശുദ്ധന്മാരുടെ ജീവിതം നാം മനസ്സിലാക്കുമ്പോൾ, അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ അനേക അനേക അനുഭവങ്ങളിലൂടെ ദൈവസന്നിധിയിൽ കീഴടങ്ങി ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കടന്നു വന്നവരാണ്. പ്രിയ ദൈവമക്കളെ, താഴ്മയോട് വിനയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുമ്പോൾ അവിടെ ദൈവം അത്ഭുതകരമായി നമ്മെ ഉപയോഗിക്കും. അബ്രഹാം പൂർണ്ണമായി തന്റെ മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്. ആ മോറിയാമലയുടെ മുകളിൽ ദൈവസന്നിധിയിൽ അവനുള്ള ഏകജാതനെ സമർപ്പിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവൻ നിന്റേതല്ല, അവൻ എന്റേതാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം ഓർക്കണം, നമുക്ക് ഇന്ന് പൊസഷൻ മാത്രമേ ഉള്ളൂ. നമുക്കൊത്തിരി സമ്പത്തും വീടുകളും മറ്റു കാര്യങ്ങളും മക്കളും ഒക്കെ ഉണ്ടാകാം, പക്ഷെങ്കിൽ അതിന്റെ കൈകാര്യ സ്ഥാനം മാത്രമേ നമുക്കുള്ളൂ, പൊസഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഓണർഷിപ്പ് ദൈവത്തിൻ്റെതാണ്. ഒരിക്കൽ 4 വയസ്സുള്ള ഒരു കുഞ്ഞ് വണ്ടി ആക്സിഡന്റിൽ മരിച്ച ഒരു കോളേജ് അധ്യാപകനെ സമാധാനിപ്പിക്കുവാനായി കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അച്ഛാ എന്തിനെ ഭയപ്പെടണം, നമ്മൾ കൈകാര്യക്കാർ മാത്രമാണ്. കേവലം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കൈകാര്യം, അവരെ ഒന്ന് സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് തരുന്നു. ദൈവം ആ ഉടയവൻ, ഓണർഷിപ്പ് അവൻ്റെതാണ്. അവൻ ആവശ്യപ്പെടുമ്പോൾ നാം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പൂർണ്ണമായ സമർപ്പണം, ദൈവസന്നിധിയിലുള്ള പൂർണ്ണമായ സമർപ്പണം, ആ ദൈവസന്നിധിയിൽ സകലതും വിട്ടുകൊടുക്കുവാനുള്ള ആ ഒരു അനുഭവത്തിലായിരിക്കണം. പ്രാർത്ഥന അമുഖമായി പ്രാർത്ഥനയിൽ ക്രൈസ്തലോട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ഉണ്ടാകണം. പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ടാകണം. പ്രാർത്ഥനയിൽ യാചനയുണ്ടാകണം. പ്രാർത്ഥനയിൽ പൂർണ്ണമായ സമർപ്പണം ഉണ്ടാകണം. ദിവസം 2 നേരം പ്രാർത്ഥിക്കുവാൻ പിതാക്കന്മാർ നമ്മോട് പറയുന്നു. നമ്മുടെ 7 യാമങ്ങളിലുള്ള നമസ്കാരങ്ങൾ, 7 സമയങ്ങളിലുള്ള പ്രാർത്ഥനകൾ 2 യാമങ്ങളിലാക്കി 2 രാവിലെയും വൈകിട്ടുമായി നിർവഹിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം, സന്ധ്യ സൂത്താര, രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3 മണി, 6 മണി, 9 മണി, ഇങ്ങനെ 7 യാമങ്ങളിലായി പ്രാർത്ഥിക്കുവാൻ. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാർ ആവശ്യപ്പെടുന്നത് ഓരോ യാമങ്ങളിലും കുമ്പിട്ട് നമസ്കരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് കുമ്പിട്ട് ദണ്ഡ നമസ്കാരം നടത്തുവാന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നാം ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഒരു 20 മിനിറ്റെങ്കിലും കർത്താവെ അങ്ങേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് കടന്നു വരാതെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയില്ല. ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് ആശ്വാസ വചനങ്ങൾ നമുക്ക് നൽകുന്നത്. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ 11:28 ദൈവത്തിന്റെ സുവിശേഷം പ്രത്യേകം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, അവർക്കുള്ള അത്താണിയാണ്
കർത്താവിന്റെ സന്നിധി. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം അടുത്തു വരുന്നവർക്ക് ആശ്വാസം ലഭിക്കും. അവര് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശ്വാസവചനങ്ങൾ, ആ ആശ്വാസവചനങ്ങളിലേക്ക് നാം വീണ്ടും നോക്കുമ്പോൾ ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 22-23 വാക്യങ്ങൾ പറയുന്നു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അറിയാൽ എന്ത് തിന്നും എന്ന് ജീവനായി കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, അറിയാൽ എന്ത് തിന്നും എന്ന് ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ലോകത്തിൽ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിലേപ്പെട്ട് പലപ്പോഴും നാം നിരാശരായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ആശ്വാസദായകനായ യേശു എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ വലിയ സന്ദേശമാണ് നാം സ്വീകരിക്കേണ്ടത്. പാട്ടുകാരൻ പറയുന്നത് പോലെ, ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്ത് ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്ത നായകനാണ് അവൻ, കൈവിടാത്ത നാഥനാണ് അവൻ. പ്രിയ ദൈവമക്കളെ, അത് ആശ്വാസത്തിന്റെ വചനങ്ങൾ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത് പ്രാർത്ഥന നമുക്ക് നൽകുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവമാണ്. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം വരുന്നത്, ദൈവരാജ്യം പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിന്റെ നീതിയും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ് നമുക്ക് നൽകുന്നത്. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു.
കുറച്ചുകൂടെ ആ ഫോൺ അടുത്തോട്ട് എന്ന് വെച്ച് സംസാരിക്കാമോ? ശബ്ദം കുറവാണല്ലോ.
ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18 സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്ന ഈ വചനം, ദൈവം, ദൈവനാമം ഏറ്റുപറയുകയും അങ്ങനെ രക്ഷയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിന്റെ വലിയ ഒരു ഉദാഹരണമാണ്. കാരണം നമ്മൾ ഹൃദയം നുറങ്ങി ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യാചനകള് തകർന്ന അനുഭവങ്ങള് ദൈവം അതിനെ വെച്ചു കെട്ടുവാൻ മതിയായവനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. പ്രിയമുള്ള ദൈവമക്കളെ, പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നമുക്ക് തരും എന്നുള്ള ബോധ്യമാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവത്തെ നാം തിരഞ്ഞെടുക്കുകയല്ല, ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിയും? ജീവിത വിശുദ്ധിയും ജീവിതത്തിന്റെ സൽഫലങ്ങളുമാണ് നമ്മെ തിരഞ്ഞെടുക്കുവാനുള്ള വലിയ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗം. ആ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ, ജീവിത വിശുദ്ധിയിലൂടെ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കണം. എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ എന്നുള്ള ആ ദൈവരാജ്യത്തിന്റെ അനുഭവം. അപ്പോൾ ദൈവരാജ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. മൂന്നാമത് നാം കാണുന്നത്, ദുഃഖിതർക്കും പീഡിതർക്കും യേശു സത്യ സുവിശേഷം പ്രാർത്ഥനയിലൂടെ നൽകുന്നു. അപ്പോൾ ദുഃഖിതർക്കും പീഡിതർക്കും യേശുവിന്റെ സത്യ സുവിശേഷം പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു വലിയ വരദാനമാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ കർത്താവായ യേശുവിനെ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പ്രിയമുള്ള ദൈവമക്കളെ, പ്രാർത്ഥന നമ്മെ വചന കേൾവിക്കായി, വചന ശുശ്രൂഷയ്ക്കായി, വചന അറിവിനായി നയിക്കുന്നു. അപ്പോൾ ദൈവത്തോട് പഠിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പഠിക്കുവാൻ, അവന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുന്ന അനുഭവം. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വലിയ വാഗ്ദാനം. ആശ്വാസം ലഭിക്കണം, സമാധാനം ലഭിക്കണം. ആ ദുഃഖിതർക്കും പീഡിതർക്കും ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് പ്രാർത്ഥന. 32 സങ്കീർത്തനം 8 വാക്യത്തിൽ സങ്കീർത്തനക്കാരനതാണ് പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ചു, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചു, നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ചു, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് നടക്കേണ്ടുന്ന വഴി ദൈവം യഥാർത്ഥമായി കാണിച്ചു കൊടുക്കുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ചു, നിനക്ക് ആലോചന പറഞ്ഞു തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുന്ന ഒരു ദൈവം, ആ ദൈവം ആലോചന നിരന്തരം പറഞ്ഞു തരും. പ്രാർത്ഥനയിലൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ നിരന്തരം ഉത്തരങ്ങളും നമുക്ക് ലഭിക്കും. അത് ദൈവിക അനുഭവത്തിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു മേന്മയുടെ അനുഭവമാണ്. പ്രിയ ദൈവമക്കളെ, കഷ്ടപ്പാടുകൾ എന്തിന് ദൈവം അനുവദിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. എന്തിന് കഷ്ടപ്പാടുകൾ, എന്തിന് രോഗങ്ങൾ, എന്തിന് ദുഃഖങ്ങൾ? അഭിമന്യനായ ഗവറിയസ് മാർ ഇവാനിയസ് തിരുമേനിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 38 വയസ്സിൽ ക്യാൻസർ രോഗം ബാധിച്ച് അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞതാണ്. എന്നാൽ വീണ്ടും ദൈവം അവസരം കൊടുത്ത്, ജീവൻ കൊടുത്ത്, സഭയുടെ മേൽപ്പെട്ടക്കാരനായി, കോട്ടയം മദ്രാസനാധിപനായി വലിയ വലിയ അനുഗ്രഹകരമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം അദ്ദേഹത്തിന് ആയുസ് കൊടുത്തത്, ജീവൻ കൊടുത്തത്? ദൈവത്തിന്റെ ശുശ്രൂഷകനായി, ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, ദൈവത്തെ പ്രഘോഷിക്കുവാൻ. റോമാലേഖനം 8:28 വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നും നാം അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവജനമാണ് ഞാനും നിങ്ങളും, ദൈവ മക്കളാണ് ഞാനും നിങ്ങളും. ഈ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ നിർണയപ്രകാരമുള്ള വിളി? ആ വിളിച്ച വിളിയെ മനസ്സിലാക്കണം. ആ വിളിച്ച വിളിക്ക് യോഗ്യമെന്ന് വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ലോകത്തിൽ നമുക്ക് ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ലോകത്തിൽ അന്ധകാരത്തിന്റെ സേന നമ്മെ വീഴിക്കുവാനായിട്ട് നോക്കും. എന്നാൽ അനേകരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ ഭാരങ്ങളും അവരുടെ സ്വഭാവങ്ങളൊക്കെയും നമ്മളിലേക്ക് വ്യാപരിക്കുവാനിടയാകും. എന്നാൽ അവിടെയൊക്കെയും കാൽവരി ക്രൂശോട് ചേർന്ന് നിന്ന് നമ്മെ രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന ദൈവം, ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എബ്രായലേഖനം 12:6 വാക്യത്തിൽ, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. കർത്താവ് സ്നേഹിക്കുന്നവനാണ് ശിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ നാം പാടുന്നുണ്ട്, എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. അപ്പോൾ സ്നേഹിക്കുന്ന കർത്താവ്, ആ സ്നേഹിക്കുന്നവനാണ് ശിക്ഷിക്കുന്നത്. സ്നേഹിക്കുന്ന അപ്പനെ ശിക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ, സ്നേഹിക്കുന്ന അപ്പന് മാത്രമേ തല്ലുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ശിക്ഷയും തല്ലും വാങ്ങിക്കുന്നവന് മാത്രമേ ഒരു നല്ല അനുഭവത്തിൽ, അവന്റെ ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. എപ്പോഴും പ്രാർത്ഥന ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നാം ഭയാശങ്കകളിൽ അകപ്പെട്ട് നാം നമ്മെ തന്നെ തിന്മയ്ക്ക് അടിപ്പെടുത്തുവാനിടയാകരുത് എന്നുള്ള ഒരു കാര്യം നാം ആത്മാർത്ഥമായി ബോധ്യത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. തിന്മയ്ക്ക് അടിമപ്പെടുവാൻ, തിന്മയ്ക്ക് അടിമപ്പെടുന്ന പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം പിശാച് നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോകുവാൻ അനുവദിക്കരുത്. എപ്പോഴും ഏകാഗ്രചിത്രായി ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരണം. ഉറപ്പായ ബോധ്യം നമുക്കുണ്ടാകണം, എന്റെ യേശു എന്നെ കൈവിടുകയില്ല എന്ന് ഉറപ്പായ ബോധ്യം. അതാണ് സങ്കീർത്തനക്കാരൻ 27 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവേ എന്നെ ചേർത്തുകൊള്ളും. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇതാണ് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവികമായ അനുഭവം. മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് അൽവ എഡിസൺ ദുരിതങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നുകയറിയ ശാസ്ത്രജ്ഞനാണ്. 1914 $2 million വിലമതിക്കുന്ന ദേഹത്തിന്റെ പരീക്ഷണശാലയും അതിലെ ഉപകരണങ്ങളും അഗ്നിക്കിരയായി. കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണശാലയ്ക്ക് സമീപം നിന്ന എഡിസൺ തന്റെ മകൻ ചാൾസിനെ വിളിച്ചു പറഞ്ഞു, "ചാൾസ്, വേർ ഈസ് യുവർ മദർ? ഫൈൻഡ് ഹെർ, ബ്രിങ് ഹെർ. ഷീ വിൽ നെവർ സീ എനിത്തിങ് ലൈക് ദിസ് ആസ് ലോങ് ആസ് ഷീ ലിവ്സ്. ചാൾസ്, നിന്റെ അമ്മയെവിടെ? ഉടനെ വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലെയൊന്ന് അവളുടെ ജീവിതത്തിൽ ഇനി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല." അടുത്ത ദിവസം എരിഞ്ഞടങ്ങിയ ചാമ്പലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, "There is great value in disaster. All our mistakes are burned up. Thank God we can start anew." പ്രിയമുള്ളവരെ, എന്റെ ഇല്ലായ്മകളാണ് എന്റെ പോരായ്മകളാണ് കത്തിക്കരിഞ്ഞു പോയത് എന്ന് ഈ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ പറയുകയാണ്. അദ്ദേഹം അത് പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. എനിക്ക് ഇത്രമാത്രം ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടായെങ്കിലും, ഇത്രമാത്രം ദുരന്തമുണ്ടായെങ്കിലും ഞാൻ എന്റെ ശരീരം പൊള്ളുവാൻ അനുവദിച്ചില്ല. എന്റെ ശരീരം പൊള്ളുവാൻ ഞാൻ അനുവദിച്ചില്ല. രണ്ടാമത്തെയും പറയുകയാണ്, എന്റെ മനസ്സ് കൊള്ളുവാൻ ഞാൻ അനുവദിച്ചില്ല. ഇതിത്രയും പോയത് എന്റെ മിസ്റ്റേക്കുകളായതുകൊണ്ട്, എന്റെ കുറവുകളായതുകൊണ്ട് എന്റെ മനസ്സ് കൊള്ളുവാൻ ഞാൻ അനുവദിച്ചില്ല. മൂന്നാമദ്ദേഹം പറയുന്നത് 84 സങ്കീർത്തനം 5 വാക്യമാണ്. അദ്ദേഹം പറയുകയാണ്, "ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്." പ്രധാന അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സംഭവം ഉണ്ടായ കൃത്യം 3 കഴിഞ്ഞപ്പോൾ ലോകത്തെ അതിശയിപ്പിക്കുന്ന കണ്ടുപിടുത്തം എഡിസൺ നടത്തി. എന്നെ നിങ്ങളും ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്നുള്ള സത്യം. സിയോനിലേക്കുള്ള പെരുവഴികൾ, ദൈവം ആ പെരുവഴിയിലൂടെ നമ്മെ നടത്തുന്നവനാണ്, ആ പെരുവഴികൾ നമുക്കായി നൽകുന്നവനാണ്. അപ്പോൾ എന്റെ ദൈവമേ, ആ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലെ ചൊരിഞ്ഞു വന്നവനെ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും, എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്റെ യഹോവയിൽ ആശ്രയം വെച്ചാൽ എന്റെ യഹോവ എന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ബോധ്യം, അതാണ് പ്രിയമുള്ള ദൈവമക്കളെ നമ്മെ നയിക്കേണ്ടത്. ശിഹാപ്രവാചകൻ 30 20-21 വാക്യങ്ങളിൽ പറയുന്നു, "കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുകയും എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും." ശിഹാപ്രവചനം 30:20-21 വാക്യങ്ങളിൽ, "കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിനക്ക് എന്തെല്ലാം ഞെരുക്കമുണ്ടായാലും നിന്റെ ദൈവം നിനക്ക് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ജീവിതത്തിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ജീവിതത്തിൽ നിനക്ക് അപഭ്രംശം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ നിനക്ക് തിന്മ സംഭവിക്കുമ്പോൾ നീ തിന്മയുടെ വഴിയിലൂടെ നീങ്ങാൻ നീ ആരംഭിക്കുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും." ദൈവം പ്രാർത്ഥിക്കുന്നവനെ ശരിയായ വഴിയിൽ നിയന്ത്രിച്ച് നടത്തുമെന്ന കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവമക്കളെ, ശരിയായ വഴിയിൽ ശരിയായ നിയന്ത്രണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ശരിയായ നിയന്ത്രണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമ്പോൾ, ഇങ്ങനെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് എന്ന നീക്കമായിട്ട് ഉയരുവാൻ നമുക്ക് കഴിയും. സ്വന്തം രക്ഷിതാവായി യേശുവിനെ സ്വീകരിക്കുകയും അവൻ വാഗ്ദാനമായി നൽകിയ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ചെയ്യുക, ഇതാണ് പിതാവാം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതി. ഈ രക്ഷാകര പദ്ധതിയിൽ പ്രാർത്ഥനയിലൂടെയാണ് നാം പങ്കാളികളാകേണ്ടത്. ഈ രക്ഷാകര പദ്ധതിയിലേക്ക് എല്ലാ മനുഷ്യരെയും നിർബന്ധപൂർവം നയിക്കുന്നതിന് ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കുരിശുകളും തകർച്ചകളും അനുവദിക്കുന്നുണ്ട്. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ആസൂത്രണം ചെയ്ത പദ്ധതിയാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം ഓർമ്മിപ്പിക്കുന്നു, "അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിത്. അവനിൽ വിശ്വസിക്കുന്ന ഒരു കുഞ്ഞുപോലും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇത്രയും വലിയ രക്ഷ ഞാൻ എങ്ങനെ സ്വന്തമാക്കും? ഇത് സ്വന്തമാക്കാതെ പോയാൽ എനിക്ക് വരുന്ന തിന്മയെന്താണ്?" അപ്പോസ്തല പ്രവൃത്തികൾ 16:31 പറയുന്നു, "കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം തന്നെയല്ല നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കണം. പഴയകാലത്ത് വീടുകളിൽ ആരാധനയ്ക്കായി ഒന്നിച്ചു കൂടുമ്പോൾ പാവിരിച്ച് ആ ചാണകം മെഴുകിയ തറയിൽ ഒന്നിച്ച് ഇരുന്ന് മാതാവും പിതാവും മക്കളും ഒന്നിച്ചിരുന്ന് പാട്ടുപാടി സന്ധ്യ നമസ്കാരവും യാമ നമസ്കാരങ്ങളും നടത്തുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം ഏകരായി, ഭാര്യ ഒരു വശത്ത്, ഭർത്താവ് ഒരു വശത്ത്, മക്കൾ മറ്റു മുറികളിൽ, അവരവർ അവിടെ അവിടെ പ്രാർത്ഥിക്കുകയാണെന്നാണ് പറയുന്നത്. ആരൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനം കുടുംബമായ രക്ഷ പ്രാപിക്കണം. കുടുംബം അത് ക്രിസ്തീയ സഭയുടെ ഏറ്റവും നിഗ്രഹിതമായ ഒരു ഘടകമാണ്. റോമാലേഖനം 10:9 പൗലോസ് അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ യേശു കർത്താവാകുന്നുവെന്ന് നിന്റെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവ് നിന്റെ രക്ഷിതാവാണെന്ന് നീ നിന്റെ ആദരം കൊണ്ട് ഏറ്റുപറയണം. അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റുവെന്ന് നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. ഇത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായി നമുക്കുണ്ടാകേണ്ട ബോധ്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2:37-38 പത്രോസ് അവരോട് നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിന് എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിന് എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവിലൂടെ അല്ലാതെ പാപമോചനം ഇല്ല. പ്രിയ ദൈവമക്കളെ, മറ്റൊരുവനിലും രക്ഷയില്ല. ദൈവമക്കളെ, കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല. അതാണ് നാം ഓർക്കേണ്ടത്. അത് പ്രത്യേകമായി അതാണ് സങ്കീർത്തനക്കാരൻ 32:1 ഓർമ്മിപ്പിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പ്രാർത്ഥനയിലൂടെയാണ് ലംഘനം ക്ഷമിക്കപ്പെടുന്നത്. പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുള്ള കർത്താവിന്റെ വാഗ്ദാനമായ സൗജന്യദാനമായ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആയിരിക്കുവാനുള്ള വലിയ വാഗ്ദാനമാണ് പ്രാർത്ഥന. അതാണ് യോഹന്നാന്റെ സുവിശേഷം 7:37-38 സുവിശേഷൻ പറയുന്നു. കർത്താവിന്റെ വാക്കുകൾ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പ്രാർത്ഥന ജീവജലത്തിന്റെ നദികൾ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഒഴുകുവാൻ ഇടയാക്കേണ്ട വലിയ പരിശുദ്ധാത്മദാനമാണ്. പരിശുദ്ധാത്മാ ദാനം അനുഭവിച്ചറിയുന്ന വ്യക്തി, പരിശുദ്ധാത്മാ കൊണ്ട് നിറയുന്ന വ്യക്തി ദൈവ സ്നേഹം അവന് അനുഭവിച്ചറിയും. രണ്ടാമത് അവന് പ്രാർത്ഥിക്കുവാനുള്ള കൃപയും ദൈവവചനത്തിന്റെ ഉൾസന്ദേശം ഗ്രഹിക്കുവാനുള്ള ശക്തിയും പ്രാപിക്കും. മൂന്നാമത് മനസ്സമാധാനം, ആത്മനിയന്ത്രണം, സ്നേഹിക്കാനുള്ള ശക്തി, ക്ഷമിക്കാനും സഹിക്കുവാനുള്ള അനുഗ്രഹം, ഇവയെല്ലാം ലഭിക്കും. നാലാമത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും. അഞ്ചാമത് എല്ലാറ്റിലും ഉപരിയായി ലക്ഷ്യബോധമുള്ള, ചൈതന്യം നിറഞ്ഞ ക്രിസ്തീയ ജീവിതം ആ വ്യക്തി കൈവരിക്കും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന വ്യക്തി സ്വന്തം ദുഃഖങ്ങളിൽ നിന്നും പാപമോചനം പ്രാപിച്ച ശേഷം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചൈതന്യ ധാരയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവമക്കളെ, പ്രാർത്ഥന എങ്ങനെ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? പ്രാർത്ഥനയിലൂടെ നമുക്ക് എന്തെല്ലാം തിന്മകളെ നേരിടുവാനായിട്ടുണ്ട്? ഒന്നാമത് നമ്മൾ ലോകത്തിലുള്ള പ്രത്യേകമായ തിന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ മാംസത്തിന്റെ ദുരാശയാണ് ഒന്നാമത്തെ നേരിടേണ്ട തിന്മ. മാംസത്തിന്റെ ദുരാശയെ നേരിടുവാൻ, ഈ ലോകത്തിന്റെ മോഹങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. രണ്ടാമത് കണ്ണുകളുടെ ദുരാശയാണ് നാം നേരിടേണ്ടത്. കണ്ണുകളെ നിയന്ത്രിക്കുവാൻ, കണ്ണുകളെ പലപ്പോഴും നിയന്ത്രിക്കാനൊക്കാതെ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ പ്രാർത്ഥന കണ്ണുകളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി നമുക്ക് നൽകും. ജീവിതത്തിന്റെ മൂന്നാമത് ജീവിതത്തിന്റെ അഹന്ത, നമ്മളിലുള്ള ജീവിതത്തിന്റെ അഹങ്കാരം
പലപ്പോഴും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ഇതെന്റെ സ്വന്തം കഴിവ് കൊണ്ടാണ്, എന്റെ സ്വന്തം മിടുക്ക് കൊണ്ടാണെന്ന് പ്രശംസിച്ചുകൊണ്ട് അഹന്തയുള്ളവരായി, അഹങ്കാരമുള്ളവരായി ജീവിതത്തിൽ പലതും ലഭിച്ചതും നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവം ദൈവ പൈതല് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും കഷ്ടമായ, ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:27-28 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ദൈവത്തിന്റെ ശബ്ദം, ആ ദൈവത്തിന്റെ ശബ്ദമാണ് പ്രാർത്ഥനയോട് നാം കേൾക്കുന്നത്. അവൻ, ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ ദൈവത്തെ അറിയും, അവൻ ദൈവത്തെ അനുഗമിക്കും. ആ അങ്ങനെ അനുഗമിക്കുന്നവന് നിത്യജീവൻ ദൈവം കൊടുക്കും. ആ നിത്യജീവൻ ലഭിക്കുന്നവൻ അവനൊരു നാളും നശിച്ചു പോകുകയില്ല. കണ്ണുനീരോട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവികമായ സ്വർഗീയമായ അനുഭവം നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ 1:5-7 വാക്യത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും സകല ഭാരവും സകല പ്രയാസങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നതിന്റെ ആഹ്വാനം. അനേകം അനേകം തകർച്ചകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സമ്പൂർണ്ണ മോചനവും രക്ഷയും നമുക്ക് നൽകുന്ന ദൈവം, എന്റെ ദൈവമേ, അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, എന്റെ സന്നിധിയിൽ ഞാൻ വരുന്നുവെന്ന് പാട്ടുകാരൻ പാടുന്നത്. അനേകം അനേകം തകർച്ചകളിൽ നിന്ന്, അനേകം അനേകം ദുഃഖങ്ങളിൽ നിന്ന് സമ്പൂർണമായ മോചനം, സമ്പൂർണമായ രക്ഷ, അതാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം മുമ്പാകെ വരുമ്പോൾ ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ നാം പാലിക്കേണ്ട വ്യവസ്ഥ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:29-29 വാക്യങ്ങളിൽ അതിന് യേശു എല്ലാറ്റിലെ മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ, ഇവയിൽ വലുതായി മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, എല്ലാറ്റിനും മുഖ്യ കൽപ്പന, എല്ലാറ്റിനും ഉപരിയായ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ വിട്ട് ഈ ലോകത്തിൽ നിനക്ക് മറ്റൊരു ആരാധനാ മൂർത്തി ഉണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിനേക്കാൾ ഉപരിയായി നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ സമ്പത്തിനെ, നിന്റെ ഭവനത്തെ, നിന്റെ ജോലിയെ നീ കാണുന്നുവെങ്കിൽ അത് നിനക്കൊരു വിഗ്രഹമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ, നമ്മുടെ ദൈവമായ കർത്താവിനേക്കാൾ ഉപരിയായ വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിഗ്രഹം വീണ് ഉടഞ്ഞ് ഇല്ലാതാകണം, ആ വിഗ്രഹം തകർക്കപ്പെടണം. ആ വിഗ്രഹം തകർക്കപ്പെടുന്നവന് ആ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ കൽപ്പന കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഈ കൽപ്പന കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കാതെ അവർ വിഷണ്ണരായിരുന്നു. കാരണം ഈ കൽപ്പനയെ അംഗീകരിക്കാതെ കർത്താവിനെ അവരെ വിട്ടു പോകുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ കൽപ്പനയെ അംഗീകരിക്കുവാൻ അവർക്ക് കഴിയില്ല. ഒരു യഹൂദനെ സംബന്ധിച്ച് ശബരിയൻ അവനെ നിഷിദ്ധനാണ്. യഹൂദൻ സിനഗോഗിൽ പഠിപ്പിക്കുന്നു, ശബരിയന്റെ ഭവനത്തിൽ പോവുകയോ അവന്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുകയോ അവനുമായി യാതൊരു സമ്പർക്കവും പാടില്ല എന്നുള്ള പഠിപ്പിക്കൽ. കാരണം യഹൂദനും ശമരിയനും തമ്മിൽ, അയൽവക്കക്കാരനും തമ്മിൽ അവരുടെ ഇടയിൽ വൻ മതിലുകളാണ് ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ യാതൊരു സമ്പർക്കവും ഇല്ലാത്ത അവസ്ഥയിൽ കർത്താവ് പറയുകയാണ്, നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് എങ്ങനെ പാലിക്കുവാൻ കഴിയുമെന്നുള്ളത് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഈ വ്യവസ്ഥയാണ് ഒന്നാമത് നാം അംഗീകരിക്കേണ്ടത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യവസ്ഥ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഈ രണ്ട് കൽപ്പനകൾ, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും, അതുപോലെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതുമാണ്
ഈ പ്രശസ്തമായ രണ്ട് കൽപ്പനകൾ. ഈ രണ്ട് കൽപ്പനകൾ ക്രിസ്തീയ ജീവിതത്തിലെ രണ്ട് നങ്കൂരങ്ങളാണ്, നമുക്ക് ആശ്രയം വയ്ക്കുവാനുള്ള രണ്ട് വലിയ ആശ്രയ സ്ഥാനങ്ങളാണ്. ഈ രണ്ട് കൽപ്പനകൾ നമ്മൾ ഈ വ്യവസ്ഥകൾ പാലിക്കുമ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ ഈ രണ്ട് കൽപ്പനകൾ അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത് പറയുന്നത് തിരുവിഷ്ടം അന്വേഷിക്കുക, കൽപ്പന അനുസരിക്കുക. തിരുവിഷ്ടം അന്വേഷിക്കണം, എന്താണ് നിന്റെ ഹിതം. പാട്ടുകാരൻ പാടുന്നുണ്ട്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അവിടുത്തെ ഹിതം പോലെ നമ്മുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നടക്കണം. ദൈവമേ നിന്റെ ഇഷ്ടം എന്നിൽ നടക്കണം. ആ തിരുവിഷ്ടം അന്വേഷിച്ച് കണ്ടെത്തി കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് കഴിയണം. തിരുവിഷ്ടം എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം എന്നിൽ നടക്കുമ്പോൾ പ്രതികൂലതകൾ പ്രതിസന്ധികൾ എന്തുണ്ടായാലും അതിനെ അതിജീവിക്കുവാൻ ഉയരത്തിനുള്ള ശക്തി എനിക്ക് ലഭിക്കും. ആ ഒരു ബോധ്യവും വിശ്വാസവുമാണ് ദൈവമക്കളെ നമ്മെ നയിക്കേണ്ടത്. മൂന്നാമത് നമ്മൾ വെച്ചിരിക്കുന്ന നാം പാലിക്കേണ്ട വ്യവസ്ഥ ദൈവ മഹത്വം ലക്ഷ്യമായിരിക്കണം. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, രണ്ടാമത് തിരുവിഷ്ടം അന്വേഷിക്കുകയും കൽപ്പന അനുസരിക്കുകയും ചെയ്യണം, മൂന്നാമത് ദൈവ മഹത്വം ലക്ഷ്യമായി നമ്മുടെ ലക്ഷ്യമായിരിക്കണം, ദൈവ മഹത്വമായിരിക്കണം. ഒന്ന് കോരിന്ത്യർ 10:31 വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ദൈവമഹത്വം, ദൈവമഹത്വമാണ് നമ്മെ നയിക്കേണ്ടത്, ദൈവമഹത്വമാണ് നമ്മെ ബലപ്പെടുത്തേണ്ടത്. ദൈവമഹത്വം നമുക്കുണ്ടാകുവാൻ നാം പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ, ഈ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അവൻ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണം. യഥാർത്ഥമായ പ്രാർത്ഥന അവനിൽ നിന്നുണ്ടാകണം. ദൈവപുത്രനായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്ന പ്രാർത്ഥന. ലോകരക്ഷകനായ മശീഹയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്ന പ്രാർത്ഥന. പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവപുത്ര, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിന്റെ ഭാരങ്ങൾ നീക്കം ചെയ്യുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപപരിഹാര ബലിയായ യേശുനാഥ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റാൻ മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നാഥ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ അങ്ങ് എന്റെ രക്ഷകനാകുന്നു, യേശുവേ അങ്ങ് എന്റെ നാഥനാകുന്നു, യേശുവേ അങ്ങന്റെ ജീവിതത്തിന്റെ ഭരണകർത്താവാകുന്നു, യേശുവേ അങ്ങന്റെ ജീവന്റെ ഉറവിടമാകുന്നു, യേശുവേ അങ്ങനെക്ക് നിത്യജീവൻ നൽകുന്നവനാകുന്നു, യേശുവേ അങ്ങന്റെ പാപമോചനമാകുന്നു, യേശുവേ അങ്ങന്റെ രക്ഷയാകുന്നു, യേശുവേ അങ്ങന്റെ അഭയകേന്ദ്രമാകുന്നു, യേശുവേ അങ്ങന്റെ പ്രത്യാശയാകുന്നു, യേശുവേ അങ്ങന്റെ രോഗശാന്തിയാകുന്നു, യേശുവേ അങ്ങന്റെ ദിവ്യ വൈദ്യനും ഔഷധവുമാകുന്നു, യേശുവേ അങ്ങ് എന്റെ ആദിയും അന്ത്യവുമാകുന്നു, യേശുവേ അങ്ങന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, യേശുവേ അങ്ങന്റെ സർവസ്വമാകുന്നു, യേശുവേ അങ്ങ് എനിക്ക് ഏറ്റവും മതിയായവനാകുന്നു. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, എന്റെ യേശു എനിക്ക് ഏറ്റവും മതിയായവനാണ് എന്നുള്ള പ്രാർത്ഥന. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന 6 വാക്യങ്ങൾ മാത്രമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ വലിയ അനുഭവത്തിലേക്കാണ് ശിഷ്യന്മാർ വന്ന് എത്തിച്ചേർന്നത്. എന്താണ് അവർക്ക് ലഭിച്ച അനുഭവം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ വീണ്ടെടുപ്പിന്റെ അനുഭവമാണ്, ഒരു വലിയ വീണ്ടെടുപ്പിന്റെ അനുഭവം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയൊരു വീണ്ടെടുപ്പാണ്. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ അധിഷ്ഠിതമായ ജീവിതം നാം പങ്കുവയ്ക്കുമ്പോൾ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പരിശുദ്ധ സഭയുടെ മുഖം തെളിയുന്നത് വിശുദ്ധ കുർബാനയിലാണ്. രക്ഷാകര രഹസ്യങ്ങൾ അത് നാം പങ്കുചേരുകയും ആ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ദൈവപുത്രന്റെ മനുഷ്യാവതാരം മുതൽ പുനരുത്ഥാനം വരെയുള്ള ഭാഗങ്ങൾ നാം അനുഷ്ഠിക്കുന്നു. ജീവിതത്തെ ബലിയാക്കി മാറ്റാൻ അനുദിന ബലിയിൽ സംബന്ധിക്കുന്നവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാനുള്ള അവസരം അത്താണിയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിതാക്കന്മാരുടെ പഠിപ്പിക്കലില്, പിതാക്കന്മാരുടെ കണ്ടെത്തലുകളില്, അവരുടെ നിരീക്ഷണങ്ങളിൽ അവർ തെളിയിച്ച ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നവർക്ക് ദീർഘായുസ് ലഭിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഈ വലിയ ബലി അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. കാരണം എല്ലാ ഭാരങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കുവാനുള്ള അത്താണിയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയ്ക്ക് എത്രമാത്രം അനുഗ്രഹകരമായി ആദ്യം മുതൽ പ്രഭാത നമസ്കാരത്തിന്റെ പ്രാരംഭം മുതൽ സംബന്ധിച്ച് അതിൽ അനുഗ്രഹകരമായി ദൈവകൃപ പ്രാപിച്ച് അതിൽ ഏകാഗ്രതയോടെ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആത്മാർത്ഥമായി അതിൽ സംബന്ധിക്കുവാൻ, അപ്പോൾ ആത്മാർത്ഥമായി അതിൽ സംബന്ധിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. യോശുവ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ യെരിഹോ മതിൽ തകർത്ത് വിജയം പ്രാപിച്ചവർ, ആ യെരിഹോ മതിൽ തകർക്കുവാൻ അവർ ഉപയോഗിച്ച ആ വലിയ പ്രാർത്ഥനയുടെ അനുഭവം, പ്രാതികൂല്യങ്ങളുടെ പ്രതിവിധിയായി പ്രാർത്ഥനയെ അവർ കാണുകയാണ്. നിരാശരായ ജനം ദൈവം മുമ്പിൽ വീണു, അവർ വസ്ത്രം കീറി, ഹൃദയം ഉരുകി, തലയിൽ പുഴി വാരിയിട്ടു. എന്നാൽ ദൈവം അവർക്ക് മറുപടിയായി ഇറങ്ങി വന്നു, നിരാശപ്പെട്ട ജനത്തിന് ആലോചന നൽകി അത്ഭുത വിജയം നേടി. പ്രിയമുള്ളവരെ, നിരാശയിലായിരിക്കുമ്പോൾ, ദുഃഖത്തിലായിരിക്കുമ്പോൾ, വേദനയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിതാക്കന്മാര് ഡെസേർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, പിതാക്കന്മാരെപ്പോഴും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവര് അവരുടെ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ് അവർ. ആബ അസ്തേനിയസ് എന്ന് പറയുന്ന ഒരു പിതാവ് ഡെസേർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം ജീവിതത്തില് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു പരിശുദ്ധ പിതാവിനെ കുറിച്ച് ദൈവത്തിന്റെ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം വനാന്തരങ്ങളില് അതുപോലെ മരുഭൂമികളില് താപസ്ചര്യയിൽ ജീവിച്ച് ആ താപസന്മാരായി ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ജനത്തിന് നൽകിയ പരിശുദ്ധ പിതാക്കന്മാർ. പ്രിയ ദൈവമക്കളെ, ആ ഒരു പരിശുദ്ധ അവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. അവസാനമായി ഈ പ്രാർത്ഥനയുടെ അനുഭവം നാം അത് ഉപസംഹരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയില് നമുക്ക് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കഴിയണം. പുതിയ സൃഷ്ടി, ദൈവത്തിന്റെ വാഗ്ദാനം നാം സ്വീകരിച്ചു. ദൈവഭക്തന്റെ പ്രാർത്ഥന അനവധിയായ ആകുലതകളും ഉത്കണ്ഠകളും മാറ്റുന്നതാണ്. പുതിയ സൃഷ്ടിയാകുവാൻ ദൈവത്തിന്റെ ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഇസ്രായേൽ ദൈവത്തെ, യഹോവയായ ദൈവത്തെ തള്ളിക്കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ നാം അവരുടെ മരുഭൂമി പ്രയാണയാത്രയിൽ കാണുന്നുണ്ട്. അവിടെയൊക്കെ അവരാരാധനയ്ക്കായി കാളക്കുട്ടിയെയും മറ്റു ദൈവങ്ങളെയും തേടുകയാണ്. യഹോവയായ ദൈവം മന്നയും കാടപ്പക്ഷിയും അയച്ചു കൊടുത്ത് ആ മന്ന അവരുടെ വായിലിരിക്കുമ്പോൾ, കാടപ്പക്ഷി അവർ കഴിച്ചുകൊണ്ടിരിക്കും, ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ദൈവത്തിന് മുമ്പാകെ, കാളക്കുട്ടിയുടെ മുമ്പാകെ, സ്വർണത്തിൽ തീർത്ത കാളക്കുട്ടിയുടെ മുമ്പാകെ വന്നിക്കുന്ന ഒരനുഭവം. പ്രിയ ദൈവമക്കളെ, ഇത് ദൈവകോപത്തിന് വിധേയമായി തീരുവാൻ ഇടയാകുന്നു. അവർ ദൈവകോപത്തിന്, അവർ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വീണ് മരിക്കുവാൻ ഇടയായിത്തീരുന്ന വലിയ പാപമാകുന്നു. ഇവിടെയാണ് ഏക ദൈവത്തിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവസാനത്തുള്ള രക്തം ചൊരിഞ്ഞു തന്ന രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആ രക്ഷ ദൈവ വചനത്തിന്റെ ശ്രവണത്തിലൂടെ നമുക്ക് ലഭിക്കണം. യേശുമ്പ്രാന്റെ ആഹ്വാനം, രക്ഷയും ശിക്ഷയും നമുക്ക് അവൻ കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ശിക്ഷിക്കാൻ അവൻ മടിയുള്ളവനാണ്, നിന്നെ രക്ഷിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുവിൻ, യാചിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ആകുലതകളും ഉത്കണ്ഠകളും മാറിക്കിട്ടും. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. മധുഗാനി ഒരിക്കലും സ്വർഗരാജ്യം അവകാശിക്കുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാന് ആത്മാർത്ഥമായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, പ്രാർത്ഥന നമ്മുടെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാകണം. ലോകത്തെ നേടുവാൻ, പാപത്തിന്റെ അവസ്ഥയും ലോകത്തെ നേടുവാൻ നമുക്ക് കഴിയണം. മദ്യപാനത്തിൽ നിന്നും മോചനം നേടുവാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകല പ്രവൃത്തികളും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. മദ്യപാനത്തിൽ നിന്ന് മോചനം, പാപത്തിൽ നിന്ന് അകലവും കൈകളെ നിർമ്മലമാക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുക. അപ്പോൾ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുക. അതുപോലെ മദ്യപിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കുവാൻ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലെ എല്ലാവരോടും ക്ഷമിക്കുവാൻ, ദൈവം സ്നേഹമാണെന്ന് എല്ലാവരെയും അറിയിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലിന് സാധിക്കും. ദൈവസന്നിധിയിൽ മനസ്താപത്തോടെ, ദൈവസന്നിധിയിൽ ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലിന് സാധിക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കുക, ഉയർന്ന മൂല്യങ്ങളും ചിന്തകളും സ്വീകരിക്കുക, സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിക്കുക, നിനക്കുള്ളതിൽ നിന്ന് ദൈവനാമത്തിൽ അനുഗ്രഹ വഴിയിലേക്ക് നിനക്കുള്ളതിൽ ദശാംശം നൽകിക്കൊണ്ട് നിന്റെ ജീവിതത്തെ അനുഗ്രഹകരമായി കെട്ടുപണിയുക. നീ സഭയുടെ കെട്ടുപണിക്കാരനാണ്, നീ സമൂഹത്തിന്റെ കെട്ടുപണിക്കാരനാണ്. ദൈവം നിനക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്ന്, സമ്പാദ്യങ്ങൾ നല്ല കാലങ്ങളൊക്കെ നൽകുമ്പോൾ നീ അത് പങ്കുവയ്ക്കുവാൻ തയ്യാറാകും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് യഥാർത്ഥമായ പങ്കുവയ്ക്കുവാന്, യഥാർത്ഥമായ ജീവിതത്തില് നന്മകൾ നേടുവാന്, അനുഗ്രഹകരമായി മുന്നേറുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കേട്ട വചനങ്ങൾ ഒന്നുകൂടി നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുവാൻ തക്കവണ്ണം കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ നിന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്റെ പാതയിൽ നിന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലോ, കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ, കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. കർണ്യവാനനിത്തനും ദുർഗച്ഛനുള്ളവനും ദയാലും കൂടാതെ അടിയങ്ങളെ സ്നേഹിക്കുന്നവനുമായ എന്റെ ദൈവമേ, സ്വർഗപിതാവേ, ഈ ദിവസത്തിന്റെ പരിശുദ്ധമായ വേളയിൽ ഏഴുകളും ബാബികളുമായ അടിയങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ ഈ സമയമൊക്കെയും ആയിരിക്കുവാൻ തക്കോണം ഞങ്ങൾക്കിടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ അങ്ങേ സ്തുതിക്കുന്ന ഞങ്ങൾക്ക് വിഘാതമായി തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ തെറ്റുകളൊക്കെയും ക്ഷമിച്ച് ഞങ്ങൾക്ക് മോചനം നൽകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായ നുറുങ്ങിയ ഹൃദയത്തോടെ കടന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവാന്തകാരത്തെ ഞങ്ങൾ നീക്കി ഞങ്ങൾക്ക് സുലഭമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വാക്കുകൾ, വചനങ്ങൾ കേൾക്കുന്നവര്, ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന മക്കൾ എല്ലാവരെയും, ഞങ്ങളുടെ സഭയെയും, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗികളെ, ദുഃഖമനുഭവിക്കുന്നവരെ, ഭാരപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, അനവധിയായ ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കുന്നവരെ എല്ലാത്തിനും ഭാഗം സമർപ്പിക്കുന്നു. അതാ ഒരുപാട് നിന്റെ വചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് നിടയായി. ആ വചനങ്ങളൊക്കെ ദൈവത്തിൽ ആശ്രയമെടുക്കുന്നവന് ലഭിക്കുന്ന നന്മയെ കുറിച്ചാണ് ഞങ്ങളോട് അറിയിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. ഉയരത്തിൽ നിന്ന് അവിടുന്ന് തന്ന വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതാവേ, വചനം സംസാരിക്കുമ്പോൾ വചനം സംസാരിക്കുന്ന ദാസനും വചനം കേൾക്കുന്ന നിന്റെ മക്കളും അവിടുത്തെ ദാനമാണല്ലോ. ഞങ്ങളെ അത്ഭുതകരമായി അവിടുന്ന് വേർതിരിച്ച് അങ്ങേക്ക് കൊള്ളാവുന്ന മക്കളാക്കി തീർക്കണമേ. ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ എല്ലാ ക്രിസ്തീയ സമൂഹ വിഭാഗങ്ങളെയും തിരുമ്പ സമർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും 30, 60, 100 മീനി അനുഗ്രഹങ്ങൾ സ്വർഗത്തും ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയായി തീരണമേ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ അവിടെ നിന്ന് എത്തിക്കാൻ പാർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്. നിനക്ക് കൊള്ളാവുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. നിന്റെ കൃപയും സമാധാനവും വാഴുകളും പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ദാനങ്ങൾ കൊടുക്കണമേ. കർത്താവേ, രോഗികളായിരിക്കുന്ന ഞങ്ങളെ മേൽപ്പെട്ടക്കാർ പ്രത്യേകിച്ച് തിരുവിനേത്രവും സമർപ്പിക്കുന്നു. നിന്റെ ദാസന് കർത്താവേ സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്റെ തിരുമുമ്പാകെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാര് രോഗികളായിരിക്കുന്നവര് അവരെയൊക്കെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങള്, പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ഭാര്യമാര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ദൂരസ്ഥര് സമീപസ്ഥര് എല്ലാവരെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങളോട് ആവശ്യപ്പെട്ട് യാചിപ്പിയും ഞാൻ നിങ്ങൾക്ക് നൽകാം. അന്വേഷിപ്പിയും നിങ്ങൾ കണ്ടെത്തും. മുട്ടുകയും നിങ്ങൾക്കായി തുറക്കപ്പെടും. കർത്താവേ, അനുഗ്രഹം ഞങ്ങളെ യാചിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒരു മകൻ അവനോട് ചോദിച്ചാൽ അവന് കൊല്ലുകൊടുക്കും, നീ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും. ദൈവമേ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി നൽകുമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് യാചിക്കുവാൻ കർത്താവെ അങ്ങയോട് യാചിക്കുന്നവർക്ക് യാചിപ്പിയും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അരുളിയും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകും എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മർത്തമറിയ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തിരുവുമ്പ സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന മക്കളോട് കരുണ തോന്നണമേ. ഇത്രയും ഇത്രമാത്രം അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാവിധമായ കൃപകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അടികളെ ഉപയോഗിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതെ, ഞങ്ങളുടെ തെറ്റുകൾ ഓർക്കാതെ, ഞങ്ങളുടെ തിന്മകൾ ഓർക്കാതെ അനുഗ്രഹകരമായി അടികളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അന്ധകാരത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. അശുദ്ധിയിൽ ഞങ്ങളെ വിടുവിക്കണമേ. പാപത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. അന്ധകാരമാകുന്ന പിശാച് ഞങ്ങളെ പിന്തുടരുമ്പോൾ അവനെ അവനോട് എതിർക്കുവാൻ പരിശുദ്ധ മാലാഖമാര് ഗബ്രിയേൽ മാലാഖയെയും മിഖായേലിനെയും റഫയേലിനെയും ഞങ്ങൾക്ക് വേണ്ടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പിടിച്ച വാളുമായി അവർ ഞങ്ങളുടെ തിന്മയുടെ അന്ധകാര ശക്തികളെ, ഞങ്ങളോട് അടുക്കുന്ന, ഞങ്ങളോട് എതിർക്കുന്ന അന്ധകാര ശക്തികളെ തോൽപ്പിക്കുവാൻ ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മാലാഖമാരും ദൂതഗണങ്ങളും ഞങ്ങൾക്ക് എന്നും കോട്ടയും കാവലുമാകണമേ. പരിശുദ്ധ ദേവമാതാവിന്റെയും യംസേപിതാവിന്റെയും മധ്യസ്ഥ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥതയിൽ ശ്രീയുടെ മധ്യത്തിൽ അഭയം പ്രാപിക്കുന്നു. പരിശുദ്ധനായ പരിമള തിരുമലയും മാർദീവനാഥ പിതാവിന്റെയും മധ്യസ്ഥ അഭയം പ്രാപിക്കുന്നു. കലയും ജയങ്ങളിൽ വാങ്ങിപ്പോയ തിരുമേലിന്റെ മധ്യത്തിൽ അഭയം പ്രാപിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്ന അനേക പിതാക്കന്മാർ ഞങ്ങളുടെ സഭയ്ക്കുണ്ടാകുവാൻ, പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങൾ ഞങ്ങളുടെ ഇടവകളിൽ ഉണ്ടാകുവാൻ, പ്രാർത്ഥിക്കുന്ന അനേക ഇടവകൾ ഞങ്ങളുടെ സഭയിൽ ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രമാകാം. ഇന്ന് ഈ വചനം കേട്ട് നിന്റെ മക്കൾ ധന്യരായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പരിശുദ്ധാത്മാനം അധികമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന, ഈ യജ്ഞം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അനുഗ്രഹത്തിനായി നടത്തണമേ. എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെന്നും അങ്ങേക്കും അങ്ങയുടെ പിതാവിനും അങ്ങയുടെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, അടുത്ത ആഴ്ചയിലൂടെ നിങ്ങൾ സമയം തരുമെങ്കിൽ വാങ്ങിപ്പോയവരുടെ മധ്യസ്ഥത, ആ പ്രാർത്ഥനയുടെ അനുഭവത്തെ കുറിച്ച്, അത് മറ്റുള്ളവര് നമ്മോട് പല കാര്യങ്ങൾ അതിനെ കുറിച്ച് സംശയമായി ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് അല്പമായി ഒന്ന് പറയുവാന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമയം തരുമെങ്കിൽ അടുത്ത ആഴ്ചയിലും ഇങ്ങനെ ഒരു ക്ലാസ് പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുവാന് അത് നിർവഹിക്കുവാന് ആഗ്രഹമുണ്ട്. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ് എന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ വിവാഹിതനായ ഒരു വൈദികനാണ്. എനിക്ക് ഭാര്യ, രണ്ട് മക്കൾ. എൻ്റെ മകൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരെ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിനോട് അരമനയോട് ചേർന്ന് ഞാൻ താമസിക്കുന്നു. സെന്റ് ബേസിൽ ഗോസ്പെൽ ടീം രണ്ട് 15 അച്ഛന്മാരെ ഉൾക്കൊള്ളുന്ന 14 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ സംഘം പ്രസ്ഥാനമാണ്. കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ പല സ്ഥലങ്ങളിലും സുവിശേഷ സംഘ പ്രവർത്തനങ്ങളുമായി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് 3 ദിവസത്തെ ശുശ്രൂഷ നടത്തുന്നതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. 1-ാമത്തെ ദിവസം ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും, 1-ാം ദിവസം സമർപ്പണം, 2-ാം ദിവസം ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും കഴിഞ്ഞ് അനുതാപത്തിന്റെ ശുശ്രൂഷ, 3-ാമത്തെ ദിവസം പ്രത്യേകമായി സൗഖ്യദാന മധ്യസ്ഥ പ്രാർത്ഥന. ഇങ്ങനെയാണ് ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നത്. അനേകർ സൗഖ്യദാനത്തിന്റെ ശുശ്രൂഷകൾക്ക് സംബന്ധിച്ച് ദൈവകൃപ പ്രാപിക്കുകയും സൗഖ്യം ലഭിക്കുകയൊക്കെ ചെയ്ത സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അനുതാപത്തിന്റെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് പാപബോധം വന്ന മനുഷ്യരെ മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ വെറിക്കൂത്തിനുമൊക്കെ അടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആവശ്യമാണ്. ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഈ പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന, അവസാന ദിവസം ലഭിക്കുന്ന സ്തോത്ര കാഴ്ച ഈ ടീമിന് വേണ്ടിയാണ്. ആ സ്തോത്ര കാഴ്ച മൊത്തമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കുവാനും, ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്തയക്കുവാനും, ഒരുപാട് പേർക്ക് രോഗ ശമനത്തിന് വേണ്ടി ഉള്ള ശുശ്രൂഷകൾ, ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെയും കൊടുക്കുവാനും, അതുപോലെ ഡിഅഡിക്ഷൻ സെന്ററുകളിൽ മദ്യപാനികളെ കൊണ്ടുവന്ന് അവരുടെ മദ്യപാനം മാറ്റുവാനൊക്കെയാണ് അവർക്ക് ചികിത്സ കൊടുക്കുവാന്. ഒരു 20 ദിവസത്തെ ട്രീറ്റ്മെന്റിന് 10,000-12,000 രൂപ ആവശ്യമായിരിക്കുമ്പോൾ അത് സെന്റ് ബേസിൽ ഗോസ്പെലിനെയും കൊടുത്തുകൊണ്ട് അനേക മദ്യപാനികളുടെ മദ്യപാനത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനൊക്കെയാണ് ഈ ടീമിന് സാധ്യമായി തീർന്നിട്ടുണ്ട്. അതിന്റെ കൺവീനറായി ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഈ അനുഗ്രഹകരമായ ശുശ്രൂഷയിൽ സംബന്ധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. എന്നെ ഇതിന് ക്ഷണിച്ച ഇതിന്റെ ചുമതലക്കാര്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ഹലോ അച്ഛ, വളരെ ധ്യാനാത്മകമായി പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി വിശദീകരിച്ചു തന്ന നല്ല വാക്കുകൾക്ക് നന്ദി. നാം എല്ലാവരും സ്തോത്രത്തോടും സ്തുതിപ്പോടും കണ്ണുനീരോടും കൂടി നമ്മെ തന്നെ സമർപ്പിച്ച് നാം യാചിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രസാദിക്കട്ടെ. ദൈവമേ, അങ്ങനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അച്ഛന് ഓർപ്പിച്ചതുപോലെ അടുത്ത ശനിയാഴ്ചയും ഇതേ സമയം അച്ഛൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും പ്രത്യേകം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു അച്ഛൻ. നാളെ ക്ലാസ് എടുക്കുന്നത് രാജേഷ് അച്ഛൻ ആയിരിക്കും. രാജേഷ് അച്ഛന് ജഡ്ജസ് ചാപ്റ്റർ 9 പകുതി തൊട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നമ്മുടെ ക്വിസ് പോർഷൻ കൂടെയാണ്. സോ നാളെ രാജേഷ് അച്ഛന്റെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.